കൊണ്ടുപോയിരിക്കുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യേണ്ടുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അവരുടെ അധിപതിമാർ മുറയിടുന്നു, എന്റെ നാമം ഇടവിടാതെ എല്ലായ്പ്പോഴും ദുഷിക്കപ്പെടുന്നു എന്നും യഹോവ അരുളി ചെയ്യുന്നു. അതുകൊണ്ട് എന്റെ ജനം എന്റെ നാമത്തെ അറിയും, അതുകൊണ്ട് ഞാൻ തന്നെയാകുന്നു പ്രസ്താവിക്കുന്നവനെന്ന് അവർ അന്ന് അറിയും. സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്ത ദൂതന്റെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം. നിന്റെ കാവൽക്കാരുടെ ശബ്ദം കേട്ടുവോ? അവർ ശബ്ദമുയർത്തി ഒരുപോലെ ഉല്ലസിച്ച് ഘോഷിക്കുന്നു. യഹോവ സിയോനിലേക്ക് മടങ്ങി വരുമ്പോൾ അവർ അഭിമുഖമായി കാണും. യെരുശലേമിന്റെ ശൂന്യപ്രദേശങ്ങളെ പൊട്ടി ആർത്തുകൊള്ളുവേൻ. യഹോവ തന്റെ ജനത്തെ ആശ്വസിപ്പിച്ചു, യെരുശലേമിനെ വീണ്ടെടുത്തിരിക്കുന്നുവല്ലോ. സകല ജാതികളും കാണുക, യഹോവ തന്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു. ഭൂമിയുടെ അറ്റങ്ങളൊക്കെ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയെ കാണും. വിട്ടുപോരുവീൻ, വിട്ടുപോരുവീൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. അശുദ്ധമായതൊന്നും തുടരുത്, അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ, നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ. നിങ്ങൾ ബദ്ധപ്പാടോടെ പോകയില്ല, ഓടിപ്പോകുകയുമില്ല. യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും, ഇസ്രായേലിന്റെ ദൈവം നിങ്ങൾക്ക് പിമ്പടയായിരിക്കും. എന്റെ ദാസൻ കൃതാർത്ഥനാകും, അവൻ ഉയർന്നു പൊങ്ങി അത്യന്ത ഉന്നതനായിരിക്കും. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് പലരും നിന്നെ കണ്ടു സ്തംഭിച്ചു പോയതുപോലെ അവൻ പല ജാതികളെയും കുതിച്ചു ചാടുമാറാക്കും. രാജാക്കന്മാർ അവനെ കണ്ടു വായ്പുത്തി നിൽക്കും. അവർ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തത് കാണുകയും ഒരിക്കലും കേട്ടിട്ടില്ലാത്തത് ഗ്രഹിക്കുകയും ചെയ്യും. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൾ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്നതിനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചു വിരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു വിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. തന്നെ താൻ താഴ്ത്തി വായെ തുറക്കാതെ ഇരുന്നിട്ടോ അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും അടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്തു നിന്ന് അവൻ ഛേദിക്കപ്പെട്ടുവെന്നും എന്റെ ജനത്തിന്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവന്റെ തലമുറയിൽ ആർ വിചാരിച്ചു? അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതിരുന്നിട്ടും അവർ അവനെ ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. എന്നാൽ അവനെ തകർത്തു കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അവൻ തന്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടി ഓഹരി കൊടുക്കും. ബലവാന്മാരോടുകൂടി അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിനെ ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടം നിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്കുക, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടിയാർത്ത് ഘോഷിക്കുക. ഏകാഗിനിയുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളെക്കാൾ അധികമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക, നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ വർന്ന് വെറുക്കട്ടെ. തടുത്തുകളയരുത്, നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും, നിന്റെ സന്തതി ജാതിയുടെ ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങൾ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകയില്ല. ശ്രമിക്കേണ്ട, നീ നാണിച്ചു പോകയില്ല. നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും, നിന്റെ വൈധവ്യത്തിലെ നിന്നെ ഇനി ഓർക്കുകയുമില്ല. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാവുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ, സർവഭൂമിയുടെയും ദൈവമെന്ന് അവൻ വിളിക്കപ്പെടുന്നു. ഉപേക്ഷിക്കപ്പെട്ട് മനോവ്യസനത്തിലിരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. യൗവനത്തിൽ വിവാഹം ചെയ്തിട്ട് തള്ളിക്കളഞ്ഞ ഭാര്യയെ എന്ന പോലെ തന്നെ എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ക്രോധാധിക്യത്താൽ ഞാൻ ക്ഷണനേരത്തേക്ക് എന്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യതയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളി ചെയ്യുന്നു. ഇത് എനിക്ക് നോഹയുടെ വെള്ളങ്ങൾ പോലെയാകുന്നു, നോഹയുടെ വെള്ളങ്ങൾ ഇനി ഭൂമിയെ മുക്കിക്കളയുകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തതുപോലെ ഞാൻ നിന്നോട് കോപിക്കുകയോ നിന്നെ ഫൽസിക്കുകയോ ഇല്ല എന്ന് ഞാൻ സത്യം ചെയ്തിരിക്കുന്നു. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. അരിഷ്ടയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട ആശ്വാസമറ്റവളുമായുള്ളവേ, ഞാൻ നിന്റെ കല്ല് അജ്ഞനത്തിൽ പതിക്കുകയും നീലക്കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനം ഇടുകയും ചെയ്യും. ഞാൻ നിന്റെ താഴിക കുടങ്ങളെ പത്മരാഗം കൊണ്ടും നിന്റെ ഗോപുരങ്ങളെ പുഷ്പരാഗം കൊണ്ടും നിന്റെ അറ്റങ്ങളെയൊക്കെ മനോഹരമായ കല്ലുകൊണ്ടും ഉണ്ടാക്കും. നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും, നീ പീഡനത്തോടെ അകന്നിരിക്കും. നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ, ഭീഷണിയോട് നീ അകന്നിരിക്കും, അത് നിന്നോട് അടുത്തു വരികയില്ല. ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നുവെങ്കിൽ അത് എന്റെ ഹിതപ്രകാരമല്ല. ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും. തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു, നശിപ്പിപ്പാൻ സംഹാരകനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെയാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അല്ലയോ, ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവേ, വെള്ളത്തിന് വരുവീൻ. വന്നു വാങ്ങി തിന്നുവീൻ, നിങ്ങൾ വന്ന ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്ന ഫലവും ചെലവിടുന്നതിനെ, എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് നന്മ അനുഭവിപ്പീൻ. പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചുകൊള്ളുവീൻ. നിങ്ങൾ ചെവി ചായ്ച്ച് എന്റെ അടുക്കൽ വരുവീൻ. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവേണ്ടതിന് കേട്ടുകൊള്ളുവീൻ. ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. ഞാൻ അവനെ ജാതികൾക്ക് സാക്ഷിയും വംശങ്ങൾക്ക് പ്രഭുവും അധിപതിയും ആക്കിയിരിക്കുന്നു. നീ അറിയാത്ത ഒരു ജാതിയെ നീ വിളിക്കും, നിന്നെ അറിയാത്ത ഒരു ജാതി നിന്റെ ദൈവമായ യഹോവ നിമിത്തവും ഇസ്രയേലിന്റെ പരിശുദ്ധൻ നിമിത്തവും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കാൽ തന്നെ നിന്റെ അടുക്കൽ ഓടിവരും. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ബാരക്കിമോർ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9:28-36. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോവിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. രണ്ട് പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയായും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ എരിശിലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചു. പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ഉണർന്ന ശേഷം അവന്റെ തേജസ്സിനെയും അവനോടുകൂടെ നിൽക്കുന്ന രണ്ട് പുരുഷന്മാരെയും കണ്ടു. അവർ അവനെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് യേശുവിനോട്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നു, നല്ലത്, ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും ഒന്ന് മോശിക്കുമെന്ന് ഒന്ന് ഏലിയാവിനുമെന്ന് താൻ പറയുന്നത് ഇന്നത് എന്ന് അറിയാതെ പറഞ്ഞു. ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു. മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീനെന്ന് ഒരു ശബ്ദമുണ്ടായി. ശബ്ദമുണ്ടായ നേരത്തെ യേശുവിനെ തനിയെ കണ്ടു. അവർ കണ്ടത് ഒന്നും ആ നാളുകളിൽ ആരോടും അറിയിക്കാതെ മൗനമായിരുന്നു. പാറിക്കുമോർ. ലൂക്കോസിന്റെ സുവിശേഷം 1:26-55 ഉള്ള വാക്യങ്ങൾ. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്തിയെന്നു, കൃപ ലഭിച്ച വിളയെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തോ ഒരു വന്ദനമെന്ന് വിചാരിച്ചു ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേര് വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാം, അയാൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിനെ ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജാ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാർത്തി എലിസബത്തും വാർദ്ധക്യത്തിലൊരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിനെ മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റമല്ല നാടിൽ ഒരു യഹൂദി പട്ടണത്തിൽ ബന്ധപ്പെട്ടു എന്നു. സക്കരിയാവിന്റെ വീട്ടിലെത്തിയ എലിസബത്തിനെ വന്നിച്ചു. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകൾ, നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവിന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദന സ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായി ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനം ഇറക്കി, തൻ ഞാനവരെ ഉയർത്തിയിരിക്കുന്നു. വിശദീകരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു, സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളിച്ചതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. മറിയ ഏകദേശം 3 മാസങ്ങളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ദൈവമേ സ്വനയ്ക്ക് യോഗ്യമാണെന്നു ബാധിക്കുമോ? അമ്പത്തൊന്നാം സങ്കീർത്തനം. ദൈവമേ നിന്റെ ദൈക്യതക്കവണ്ണവനോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ വ്യവസ്ഥ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കിഴിയന്റെ ഏർത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടത് തന്നെ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്? അന്തരംഗത്തിൽ എന്നെ ഞാൻ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിനെ ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വിളിക്കേണ്ടതിനെ എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങളെ കാണാതെ കൊണ്ട് നിന്റെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളെയൊക്കെ മായ്ച്ചൊളയണമേ. ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയമെന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ നിന്നെ നേടിക്കേമരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. പാപികൾ നിങ്കിലേക്ക് മനം തിരിയും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ രക്തപാതത്തിൽ നിന്നെ വിടുവിക്കണമേ. എന്നാൽ എന്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. കർത്താവേ എന്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എന്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ഹനനിയാവൻ നീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. നിന്റെ പ്രസാദ പ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ. എരിശിലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളുകളെ അർപ്പിക്കും. ദൈവമേ സ്തുതിക്ക് യോഗ്യമാണെന്നു ബാധിക്കുമോ?
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവനമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വിലതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്വത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച തോറും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വീണ്ടും വിവിധ സ്ഥലങ്ങളിലായിരുന്നാലും ഒരേ മനസ്സോടുകൂടി ഈ സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ, പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിന്ദിക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ നമുക്ക് ഒരിക്കൽ കൂടി അവസരവും ആരോഗ്യവും മനസ്സും തന്ന് നമ്മളെ കൂട്ടി വരുത്തുന്ന വലിയ കൃപയോർത്ത് നന്ദിയോടെ മഹത്വപ്പെടുത്താം. ജീവിതത്തിൽ തമ്പുരാനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്താനും ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും സ്വർഗത്തിൽ നിന്ന് ചോദിച്ചു തന്ന നിമിഷങ്ങളാണെന്നുള്ള പൂർണ്ണ ബോധ്യം എപ്പോഴും നമ്മളിൽ ഉണ്ടാകുവാനും ആ ബോധ്യത്തിനനുസൃതമായി ദൈവത്തിന് കൃത്യമാകുന്ന പ്രകാരം ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ സ്തുതികളും ആലാപനങ്ങളും ഉയർന്നു വരുവാൻ തക്കവണ്ണം തമ്പുരാന്റെ സ്പർശനം നമ്മളോട് കൂടെ ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന പിതാക്കന്മാരെയൊക്കെ വളരെ സ്നേഹത്തോടെ സ്മരിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ സാന്നിധ്യം മറയ്ക്കുന്ന വന്നി മാമനച്ചൻ, പ്രിയ വി സി വർഗീസച്ചൻ, അതുപോലെ തന്നെ അരമനയിൽ ഇരുന്നുകൊണ്ട് ഇത് ജോയിൻ ചെയ്യുന്ന പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, അതുപോലെ തന്നെ എൽഡോ അച്ഛൻ, പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക സുരക്ഷയും മനസ്നേഹ ആദരോടുകൂടി സ്വാഗതം ചെയ്യും. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും നമർപ്പിക്കുന്ന ഈ അപേക്ഷകളും യാചനകളും ഒക്കെ ദൈവസന്നിധിയിൽ സ്വീകാര്യമായി യോഗ്യമായി തീരുവാനും സ്വർഗത്തിൽ നിന്ന് ദൈവം നമ്മുടെ യാതനകൾക്ക് ഉത്തരമറിയണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കാം. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കും, അതിനുശേഷം തുടർന്ന് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നതാണ്.
122 ഗീതം സുവിശേഷ ഗീതങ്ങളിലെ 122 ഗീതം.
പാടി പുകട്ടിടേവദേവനെ പുതിയ കൃപകളോടെ ഇന്നലെയും ഇന്നും എന്നും പാറയേശുവേ നാം പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നും എന്നും പാറയേശുവേ നാം പാടി പുകഴ്ത്താം.
Yeah. അനവരതമായ കൃപകളെ കണ്ടും മനസ്സിലാക്കിയും അനുഭവിക്കുകയും നമ്മൾ ജീവിക്കുകയാണ്.
ഈ കൂട്ടായ്മയൊക്കെ തന്നെ നമ്മളെ ആ ഒരു ആന്തരിക ബോധങ്ങളിലേക്ക്, ആ ഒരു വിചാരങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു. നമ്മുടെ സങ്കീർത്തനം 40-ാം സങ്കീർത്തനം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ തെളിവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ കേട്ടിൽ നിന്നും അവൻ എന്നെ കയറ്റി, എന്റെ കാലുകളെ ഒരു പാറമൻ നിർത്തി, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി, അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി. പലപ്പോഴും പാദം ഉറച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സഹിക്കാൻ വയ്യാത്ത ചിലത് കേട്ടുകൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗാവസ്ഥയെ പറ്റി നമ്മൾ അറിഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ മറ്റ് ആരുടെയെങ്കിലും ഉപദ്രവങ്ങളിൽ നമ്മൾ അകപ്പെട്ടോ ഒക്കെ പലപ്പോഴും നമ്മുടെ കാലുകൾ ഉറച്ചു നിൽക്കാതെ വരുമ്പോൾ, ഉയരങ്ങളിലേക്ക് നോക്കുമ്പോൾ അവൻ തന്റെ ഉള്ളം കയ്യാലെ നമ്മുടെ പാദങ്ങളെ താങ്ങുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യകരമായ അവസ്ഥ. ഈ കൂട്ടായ്മയൊക്കെ നമ്മൾ ആചരിക്കുമ്പോൾ അത് കൂടുതൽ ഫലവത്താകുവാൻ കോണം, പ്രബലമാകുവാൻ കോണം, ആ വിശ്വാസത്തിന്റെ അഗാധങ്ങളിലേക്ക്, അതിന്റെ മഹത്വത്തിലേക്ക് നമ്മുടെ വിചാരങ്ങളെ, ബോധങ്ങളെ പിടിച്ചുയർന്നെത്തിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം പരിശുദ്ധയായ അമ്മയുടെ മധ്യസ്ഥ അഭയം പ്രാപിച്ചുകൊണ്ട് സഭ മുഴുവൻ ഒരു ആത്മീയ വളർച്ച ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും സമസ്ത മാനവജാതിയുടെയും പ്രാർത്ഥനാ കൂട്ടായ്മയുടെ മുമ്പിൽ അമ്മയുടെ സാന്നിധ്യമുണ്ട്. അമ്മയുടെ പിന്നിൽ അണി നിറന്നുകൊണ്ട് ക്രിസ്തുവിനെ നോക്കിയുള്ള ഒരു യാത്രയാണ് നമ്മുടെ. ആ യാത്രയിൽ അമ്മയുടെ പിന്നാലെ അമ്മയെന്ന് നിലവിളിച്ചുകൊണ്ട് നടക്കുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന വിശ്വാസവും ഭക്തിയും ഒക്കെ നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും അമ്മയുടെ ഈ കഴിഞ്ഞ ദിവസവും ഞാൻ ഒരു സഹോദരിയുടെ സാക്ഷ്യം കേൾക്കാനിടയായി. വളരെ രോഗബാധിതരായ ഒരു തലത്തിൽ കൂടി കിടക്കുന്ന ഒരു സഹോദരി പെട്ടെന്ന് ഒരു ക്ഷീണം പോലെ തോന്നിയപ്പോൾ, ഇത് സത്യമാണ്, പെട്ടെന്ന് ക്ഷീണം പോലെ തോന്നിയപ്പോൾ ഒരു അമ്മ വന്ന് തലോടുന്നതായിട്ട് പറഞ്ഞപ്പോൾ എന്നെ കണ്ണു നിറഞ്ഞു പോയി. പള്ളി വെച്ചവരോട് പറഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെ പല ആളുകളുടെ ജീവിതത്തിൽ ദൈവമാതാവിന്റെ ആ ഒരു സാന്നിധ്യവും ആ അമ്മ നൽകുന്ന ആ ഒരു വിശ്വാസത്തിന്റെ പ്രേരണതയും ഒക്കെ ഒരു അനുഭവമായിട്ടുണ്ടാകുന്നു എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതെല്ലാവർക്കും മനസ്സിലാകത്തില്ല. വിശ്വാസത്തോട് ഈ അമ്മയുടെയൊക്കെ മധ്യസ്ഥ അഭയം പ്രാപിക്കുകയും അമ്മയല്ല നമുക്ക് അനുഗ്രഹം തരുന്നത്, പിതാവാ ദൈവമാണ്. പക്ഷെ അമ്മ പഠിപ്പിച്ച മാർഗങ്ങളിൽ കൂടി ഞാൻ പറയുന്നത് അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യണം എന്നുള്ള അമ്മയുടെ ഒരു തിരുത്തൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ തിരുത്തലാണ് നന്മ അല്ലെങ്കിൽ അഭിമാനം ഉണ്ടാകുന്ന തലങ്ങളിലേക്ക് പലപ്പോഴും എത്തിച്ചേരുവാൻ തക്കവണ്ണം നമുക്കിടയായിത്തീരുന്നത്. തീർച്ചയായിട്ടും ആ ഒരു നല്ല ബോധങ്ങളിലും വിചാരങ്ങളിലും ഒക്കെ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തെ, അടിത്തറയുള്ള ക്രിസ്തീയ വിശ്വാസത്തിന്റെ നന്മയെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ദൈവമേ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് ശ്രീപ്പെട്ട ബിജോയ് അച്ഛനാണ്. വാസ്തവത്തിൽ വേറൊരു അച്ഛനെയാണ് ഞാൻ ചുമതലപ്പെടുത്തിയെങ്കിലും അച്ഛന് പെട്ടെന്ന് ഒരു അസൗകര്യം പോലെ പറഞ്ഞു. പിന്നെ ബിജോയ് അച്ഛന് സന്തോഷത്തോടെ കുറച്ചു നേരം മുമ്പാണ് അച്ഛനെ നേൾക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും അച്ഛന്റെ സാന്നിധ്യം ഈ നമ്മുടെ കൂട്ടായ്മയ്ക്ക് മാത്രമല്ല ഈ ഭദ്രാസനത്തിനും ഒക്കെ ഒരുപാട് മുതൽക്കൂട്ടാണ് എന്നുള്ളൊരു യാതൊരു സംശയമില്ല. അച്ഛന് അരമനയിലെ മാനേജറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. വളരെ ശാന്തനും വളരെ സൗമ്യമായ ആളുകളുടെ ഇടപെടുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ല മാതൃകാപരമായ പ്രസനായിട്ടാണ് പലപ്പോഴും ഞാൻ നിങ്ങളൊക്കെ പ്രിയപ്പെടുത്തി ജോയിച്ചിനെ കണ്ടിട്ടുള്ളത്. തീർച്ചയായും പല അവസരങ്ങളില്ല മറ്റ് ആളുകളൊക്കെ ലഭിക്കാതിരിക്കുമ്പോൾ ബിജോയിച്ചിന്റെ സാന്നിധ്യം ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അച്ഛന് ഹൈദരാബാദിലാണ് ജനിച്ചു വളർന്നതെങ്കിൽ തന്നെയും എങ്ങനെയെങ്കിലുമൊക്കെ മലയാളം ഒപ്പിച്ച് അച്ഛൻ ഭംഗിയായിട്ട് സംസാരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. തീർച്ചയായിട്ടും അച്ഛന്റെ ആ ശുശ്രൂഷയോടുള്ള ആ പാർട്ടിയും താല്പര്യവും പലപ്പോഴും അച്ഛൻ ഈ ശുശ്രൂഷയിൽ ജോയിൻ ചെയ്യാറില്ല, ഞാൻ പേര് വരാറില്ലെങ്കിലും പലപ്പോഴും അച്ഛന് അരമനയിൽ ഇരുന്നുകൊണ്ട് ഇതിൽ പ്രവേശിക്കാറുണ്ട്, നേർ നൽകാറുമുണ്ട്. നിങ്ങളെല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ബിജോയിച്ചിന് സ്നേഹാദരോടുകൂടി ഈ ധന്യവാദ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിൽ ഒരു ഗീതം ആരംഭിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട ബിജോയിച്ചൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതായിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 84-ാമത്തെ ഗീതം: ആ മനോഹരം യാഹേ നിന്റെ ആലയം.
മനോഹരം യാഹേ നിന്റെ ആലയം,
ഹല്ലേലൂയ്യ പാടും ഞാൻ ദൈവമേ. ത്രിയേക ദൈവത്തിന്റെ ധന്യതരനാമത്തിന് മാത്രമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു ദിവസം കൂടി ഈ ജീവിതത്തിൽ ജീവിക്കുവാനും ഇന്നത്തെ പ്രകാശം കാണുവാനും തന്ന അവസരത്തിനായി സൃഷ്ടാവിനെ നമുക്ക് സ്തുതിക്കാം. ഓരോ ദിവസം അനുഗ്രഹപ്രദമായി ജീവിക്കുവാനും ദൈവമേ തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തുതിക്കുന്നു. നമ്മുടെ ഓരോ ദിവസത്തിലെ ജീവിതം നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, കുറെ അധികം അനുഗ്രഹങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി ആണോ ജീവിക്കുന്നത് എന്ന് നാം സ്വയമേ ചിന്തിക്കണം. ഇന്നലെ നമ്മൾ കൂടാരപ്പെരുന്നാളിന്റെ കുർബാനയും എല്ലാം സംബന്ധിച്ചു. ചുനോയോ നോയമ്പിൽ നമ്മൾ നോയമ്പൊക്കെ നോറ്റുന്നുണ്ട്, ഉപവാസവും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഈ നോയമ്പും പ്രാർത്ഥനയും എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ പിതാക്കന്മാരൊക്കെ പറയുന്നത് ഓരോ പ്രാർത്ഥനയും ഓരോ വിശുദ്ധ ആരാധനയും വിശുദ്ധ കുർബാനയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ രൂപാന്തരം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥനകളൊക്കെ നമുക്ക് ക്രമീകരിച്ചിട്ടുള്ളത്. പ്രത്യേകമായിട്ട് ഓരോ ദിവസത്തെ പ്രാർത്ഥനയും ഉപവാസവും നോയമ്പും നമസ്കാരവും കൂദാശകളൊക്കെ നമ്മൾ പങ്കാളികളാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ then we are doing something wrong. We are not following the path. ഇന്നത്തെ അല്പസമയത്തിന്റെ ധ്യാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ചിന്താ വിഷയമായിരിക്കാം. ഇന്നലത്തെ കൂടാര പെരുന്നാളിന്റെ അടുത്തുകൊണ്ടാണ് ഇന്ന് അല്പസമയം ധ്യാനിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. The Gospel according to St. Luke, chapter 9, verses 28 till 36. The Gospel according to St. Luke, chapter 9, verses 28 till 36. ഇത് നമ്മൾ എല്ലാവരും കേട്ട ഒരു ഭാഗമാണ്. വിശുദ്ധ ആരാധനയിൽ ഇന്നലെയും എനിക്കാനൊക്കെ സംബന്ധിച്ച എല്ലാവർക്കും ഇത് അറിയുന്ന ഒരു ഭാഗമാണ്. യേശു ക്രിസ്തു മൂന്ന് ശിഷ്യന്മാരെ, പത്രോസും യോഹന്നാനും യാക്കോബിനെയും താബോർ മലയിലോട്ട് കയറി പോവുകയാണ്. അവരവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു രൂപാന്തരം ഇവര് ശിഷ്യന്മാര് അവര് അനുഭവിച്ച യേശുവിൽ. There was a transfiguration which has happened. That transformation in Christ which has happened when they were praying. So, the main important crux എന്ന് പറയുന്നത് ഇവിടെ, each one of us is expected to transfigure. നമ്മുടെ ഓരോ ജീവിതവും, നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ ആ ഒരു രൂപാന്തരം ഉണ്ടാകണം. പ്രത്യേകമായിട്ട് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ പഠിപ്പീരും പിതാക്കന്മാരുടെ പഠിപ്പീരും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിഷ്ഠയായിട്ട് ആചരിക്കുമ്പോൾ ആ രൂപാന്തരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അതിന്റെ ഒരു നല്ല ഒരു എക്സാമ്പിൾ ആണ് ഇപ്പം പ്രത്യേകമായിട്ട് നമ്മൾ മാതാവിന്റെ ഒരു നോയമ്പ് നോക്കുമ്പോൾ, മാതാവ് ഇസ് എ വെരി ഗുഡ് എക്സാമ്പിൾ വേർ ഇറ്റ് ഈസ് where she submitted herself to transform her life. So we are called to transform our lives. ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, മൂന്ന് ശിഷ്യന്മാർ അവിടെ യേശുക്രിസ്തുവിനോടൊപ്പം ഉണ്ടായിരുന്നു. They were in an attitude of prayer. So ആദ്യം ഞാൻ പറഞ്ഞു, we are all called to transform our lives. And this transformation begins with prayer. So നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനാശീലം ഉണ്ടായിരിക്കണം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥന ജീവിതമൊക്കെ ഉണ്ട്, എല്ലാവർക്കും. പക്ഷേ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നാം സ്വയം ചിന്തിക്കണം. That is the more important. നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരവും പ്രഭാതവും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ സ്വഭാവം മാറുന്നുണ്ടോ? നമ്മുടെ ചിന്തകൾ മാറുന്നുണ്ടോ? നമ്മുടെ ഇഷ്ടങ്ങൾ മാറുന്നുണ്ടോ? നാം സ്വയം ചിന്തിക്കണം. പ്രത്യേകമായിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണമെങ്കിൽ, ട്രാൻസ്ഫോർമേഷൻ ഇൻ ഹോളിനെസ് ഫസ്റ്റ്, ഇറ്റ് ഈസ് എ പ്രോസസ് വിച്ച് മസ്റ്റ് ബിഗിൻ ബൈ ഓപ്പനിങ് ദ ഡാർക്കൻഡ് പ്ലേസസ് ഇൻ അവർ ഹാർട്ട്സ്. ആ ട്രാൻസ്ഫോർമേഷൻ ഷുഡ് ബി വിത്തിൻ അവർ ഹാർട്ട്സ്. എസ്പെഷ്യലി ഇൻ ദി ഓർത്തഡോക്സ് തിയോളജിയിൽ എപ്പോഴും ഹൃദയത്തിന് it has a most highest place, and we need to safeguard our heart. We need to start cleansing our heart in our life. And ഇവിടെ ഈ ശിഷ്യന്മാരും യേശുക്രിസ്തും ഒരു പ്രാർത്ഥനയിലൂടെയാണ്, he was transfigured and his face was as bright as the sun. നമ്മുടെ ജീവിതത്തിൽ ഈ നോയമ്പ് നമസ്കാരമൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ അത് നോറ്റുവാണെങ്കിൽ, വി വുഡ് ഹാവ് ദാറ്റ് ബ്രൈറ്റ്നസ് ഇൻ ആർ ലൈഫ്. ആ ഒരു പ്രകാശം മറ്റുള്ളവർക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ മറ്റുള്ളവർക്ക് പ്രകാശമാണോ കാട്ടിക്കൊടുക്കുന്നത്? മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പ്രകാശം കാണുവാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾ ഒരു പ്രയാസമായിട്ടാണോ മാറുന്നത്? നാം സ്വയം ചിന്തിക്കണം. സോ ദേർ ഷുഡ് ബി എ ട്രാൻസ്ഫിഗറേഷൻ വിത്തിൻ ആ ഓൺ ലൈഫ്. ദാറ്റ് ഈസ് ദ മെയിൻ മെസ്സേജ് വേർ ക്രൈസ്റ്റ് ഈസ് ഷോയിങ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ടു ഷോ ഹിസ് ഡിവിനിറ്റി, ബട്ട് ടു ഹെൽപ്പ് അസ് ഗ്രാബ് ദാറ്റ് ലൈറ്റ് ആൻഡ് ടു ഹാവ് നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു രൂപാന്തരം വരുവാൻ വേണ്ടിയിട്ടാണ്. We are called to be Christ-like. St. Paul parayunnathu pole, we are called to theosis, especially the Orthodox theology, theosis ennu parayunnathu, to be like God. So, the first thing is, we are called to transfigure. And the next thing is, transfiguration through our holiness. We are called to lead a life of holiness. And അത് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് മാതാവ് നമുക്ക് കാട്ടി തരുന്നത്. മാതാവിന്റെ ജീവിതവും ഹംബിൾനെസ്സും സബ്മിഷനും ആ ഒരു സെയിം പാറ്റേൺ ആണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ഒരു മലയില് ഈ മൂന്ന് ശിഷ്യന്മാർ ഈ രൂപാന്തരമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പത്രോസ് യേശുവിനോട് പറയുന്നുണ്ട്, നൗ പീറ്റർ ഹിസ് കമ്പാനിയൻ പീറ്റർ സെഡ് ടു ജീസസ്, മാസ്റ്റർ ഇറ്റ് ഈസ് ഗുഡ് ഫോർ അസ് ടു ബി ഹിയർ, ലെറ്റ് അസ് മേക്ക് ത്രീ ഡ്വെല്ലിംഗ്സ്. ആ ഒരു സ്ഥലത്ത് നമുക്ക് കാണുവാൻ സാധിക്കും മൂന്ന് പേര്, മോശയും ഏലിയാവും യേശു ക്രിസ്തു ഉണ്ട്, മൂന്ന് ശിഷ്യന്മാരുണ്ട്. പക്ഷെ പത്രോസ് അവിടെ പറയുന്നുണ്ട്, മാസ്റ്റർ ഇറ്റ് ഈസ് ഗുഡ് ഫോർ അസ് ലെറ്റ് മീ മേക്ക് ത്രീ ഡ്വെല്ലിംഗ്സ്, one for you, one for Elijah, and one for Moses. So സ്വയമേ മറക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് അവർ നീങ്ങുന്നത്. അവരുടെ ഉൾക്കണ്ണുകൾ തുറക്കുമ്പോൾ നമ്മൾ സ്വയമേ മറക്കുവാൻ സാധിക്കും. നമ്മുടെ ഉൾക്കണ്ണുകൾ, നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ ദൈവം നമുക്ക് തുറന്ന് തന്നാൽ then we would forget our own self. പലപ്പോഴും ഈ ഒരു ലോകത്തിൽ നമ്മൾ പലപ്പോഴും എപ്പോഴും പറയുന്ന ഒരു മൂന്ന് കാര്യങ്ങളുണ്ട്, ഐ മീ മൈസെൽഫ്, ഞാൻ. പക്ഷെ ഇവിടെ പത്രോസ് യേശു ക്രിസ്തുവിനോട് പറയുന്നുണ്ട്, ഐ വിൽ മേക്ക് ത്രീ ഡ്വെല്ലിംഗ്സ്, വൺ ഫോർ യു, വൺ ഫോർ എലൈജ, വൺ ഫോർ മോസസ്. ഓരോ ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ ഒരു ഈഗോ ആണ് എപ്പോഴും ഓരോ ബന്ധങ്ങൾ തകർക്കുന്നത്. ഞാൻ എപ്പോഴും വലുതാണ്, ഞാൻ എപ്പോഴും, എനിക്ക് നല്ല സ്ഥാനങ്ങൾ വേണം. അത് കുടുംബ ജീവിതം ആയാലും ദേവാലയത്തിലെ ഓരോ പ്രവർത്തനങ്ങളായാലും, വി ഓൾ വോണ്ട് ടു ബി ഇൻ ദ ലൈം ലൈറ്റ്. പക്ഷെ ഇവിടെ പത്രോസ് അവിടെ സ്വയമേ ദൈവത്തിന്റെ ആ തേജസ് കണ്ട ഉടനെ സ്വയമേ മറന്ന് അവിടെ പറയുന്നുണ്ട്, ഐ വിൽ മേക്ക് ത്രീ ടെൻസ്, വൺ ഫോർ യു, മോസസ് ആൻഡ് എലൈജ. ദാറ്റ് സെൽഫ് ഡിനയൽ ഈസ് വാട്ട് വി നീഡ് ടുവേർഡ്സ് എ പാത്ത് ഓഫ് ഹോളിനെസ്, ടുവേർഡ്സ് എ പാത്ത് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ വിച്ച് വി ആർ കോൾഡ് ഫോർ. പ്രത്യേകമായ നമ്മുടെ ഈ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ദൈവമേ ശക്തീകരിക്കണമെന്ന് എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കണം. When we let go this ego, only then we will be able to build up the relationship even within the family life. Transfigure through prayer, and it is possible through self-denial. Vidakanmar okay idine metamorphosis okay ennu parayanundu. So it is a rupantharam. Nammal oru chitrashalabathinte oru life cycle kanda namukku ariyam, it turns one by one, and in the same way we are called to change ourselves. ഇവിടെ മൂന്ന് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു 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 സീനാണ് ഇവിടെ ഉള്ളത്. പീറ്റർ, ജെയിംസ് ആൻഡ് ജോൺ, ദേ ആർ ദി ഇന്നർ സർക്കിൾ ഓഫ് ദി ഡിസൈപ്പിൾസ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ദേ വേർ ത്രീ അതർ വേർ ക്രൈസ്റ്റ് ഈസ് കോളിംഗ് ഓൺലി ദീസ് ത്രീ. ജൈറസിന്റെ മകളെ ഉയർപ്പിച്ചപ്പോൾ ഈ മൂന്ന് ശിഷ്യന്മാരാണ് അവിടെ ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ട്രാൻസ്ഫിഗറേഷൻ സമയത്ത് ഈ മൂന്ന് പേരാണ് ഉള്ളത്. പിന്നെ ഗെത്സെമനെ പ്രാർത്ഥിക്കുമ്പോഴും ഈ മൂന്ന് പേരാണ് ഉള്ളത്. പിതാക്കന്മാരൊക്കെ പറയുന്നത് ടു ടോക്ക് അബൌട്ട് ഡെത്ത്. ഈ മൂന്ന് ഇൻസ്റ്റൻസസില് നിങ്ങൾ ഇസ് ഓൾ റിലേറ്റഡ് ടു ഡെത്ത്. ആദ്യം ജൈറസിന്റെ മകളെ ഉയർപ്പിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ മൂന്ന് പേരുള്ളത്. രണ്ടാമത്തേത് ട്രാൻസ്ഫിഗറേഷന്റെ സമയത്ത് ഇവിടെ അവര് കാണുന്നുണ്ട്, ദേ സോ മോസസ് ആൻഡ് എലൈജ ടോക്കിംഗ് ടു ഹിം, ദേ അപ്പിയർഡ് ഇൻ ഗ്ലോറി ആൻഡ് വേ സ്പീക്കിംഗ് ഓഫ് ഹിസ് ഡിപ്പാർച്ചർ വിച്ച് ഹി വാസ് അബൌട്ട് ടു അക്കംപ്ലിഷ് അറ്റ് ജെറുസലേം. സോ ദേ വർ ടോക്കിംഗ് അബൌട്ട് ഹിസ് പാഷൻ, ഡെത്ത് ആൻഡ് റിസറക്ഷൻ. അത് കഴിഞ്ഞിട്ട് ഗെത്സെമനയിൽ നമ്മൾ കാണുന്നതും it is about the death, the surrender to death. ഞാൻ പലപ്പോഴും എന്റെ എല്ലാ പ്രസംഗത്തിലും പറയുന്ന ഒരു കാര്യമാണ്, മരണത്തെ നമ്മൾ എപ്പോഴും ഓർക്കണം. ഈ മൂന്ന് ഒക്കേഷൻസിലും നമുക്ക് കാണുവാൻ സാധിക്കും, ഹി വാസ് വിക്ടോറിയസ് ഓവർ ഡെത്ത്, എസ്പെഷ്യലി ദി ജാരസിന്റെ മകളെ ഉയർപ്പിക്കുമ്പോൾ ഹി വാസ് വിക്ടോറിയസ് ഓവർ ഡെത്ത്. Then the next, for the transfiguration, is glorified in his death. And the third place at Gethsemane, he surrenders to death. നമ്മൾ ഓരോ ദിവസം മരണത്തിന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. Are we transfiguring our own life? നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പ്രകാശം ഉണ്ടോ? മറ്റുള്ളവർക്ക് നമ്മൾ ഒരു പ്രകാശമാണോ? മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാണോ എന്ന് നാം സ്വയമേ ചിന്തിക്കണം. വി ആർ കോൾഡ് ടു ട്രാൻസ്ഫിഗർ, വി ആർ കോൾഡ് ടു ട്രാൻസ്ഫിഗർ ത്രൂ പ്രേയർ, ത്രൂ സെൽഫ് ഡിനയൽ ആൻഡ് ആർ ഓൺ ലൈഫ് വി നീഡ് ടു സബ്മിറ്റ്, ഓൺലി ദെൻ വി വുഡ് ബി ഏബിൾ ടു ട്രാൻസ്ഫിഗർ. ഇവിടെ വേറൊരു അത്ഭുതമായ ഒരു കാര്യം എന്ന് പറയുന്നത്, മോശ ഇവരോടൊപ്പം ഉണ്ട്. മോശയും Elijah, they are together. And ഇവര് മൂന്ന് പേരെ കണ്ടിട്ട് ഉടനെ മേഘം വന്നു ഇവരെ മൂടി. അത് കഴിഞ്ഞിട്ട് പത്രോസ് നോക്കുമ്പോൾ ആകെ യേശുവിനെ മാത്രം കാണുന്നുണ്ട്. പിതാക്കന്മാരൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്, മോസസ് റിപ്രസെന്റ് ദ ലോ ആൻഡ് Elijah ദ പ്രോഫസി. അതിന്റെ ഒരു പൂർണ്ണതയാണ് ക്രിസ്തുവിൽ കാണുന്നത്, the law and the prophet, and it is accomplished in Christ. വേറൊരു അത്ഭുതമായ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പുറപ്പാട് പുസ്തകമൊക്കെ വായിച്ചു വരുമ്പോൾ ലാസ്റ്റിൽ, അത് കഴിഞ്ഞിട്ട് അറ്റ് ദി എൻഡ് ഓഫ് മോസസിന്റെ അന്ത്യസമയം വരുമ്പോൾ മോശ കാനാൻ ദേശത്തിലോട്ട് ഉള്ളൂ. യഹോവേ മോശയോട് പറഞ്ഞു, can't you won't be entered to the promised land. He just saw the promised land. പക്ഷെ ഇതിനാളിന്റെ സമയത്ത്, ഈ ട്രാൻസ്ഫിഗറേഷന്റെ സമയത്ത്, യു കെൻ സീ ദാറ്റ് ഓൾ മോസസ് ആൻഡ് എലൈജ വിത്ത് ജീസസ് ദേ ആർ ഇൻ ദ പ്രോമിസ്ഡ് ലാൻഡ്. നമ്മൾ ഓരോരുത്തരും എപ്പോഴും ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, ഇറ്റ് ഈസ് ആ പ്ലേസ് ടു വർക്ക് ഫോർ ആ സാൽവേഷൻ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, വയസ്സായി കഴിഞ്ഞിട്ട് നമുക്ക് സമയം കഴിഞ്ഞിട്ടായി നമുക്ക് കൂടുതൽ സമയം പ്രാർത്ഥിക്കുന്നത്. ഇഫ് യു ആർ പ്രേയിങ് ഇൻ ദിസ് വേൾഡ് നൗ, യു വിൽ ബി പ്രേയിങ് ആഫ്റ്റർ ഡെത്ത്. ദേർ ഈസ് ലൈഫ് ആഫ്റ്റർ ഡെത്ത്. ആൻഡ് ഇഫ് വി സ്റ്റാർട്ട് പ്രേയിങ് ഹിയർ ആൻഡ് നൗ, ഓൺലി ദെൻ we will be praying even after death. Even over here, Moses and Elijah, they are giving the prophecy. Elijah is prophesizing about the death, the passion, death and resurrection of Christ. That is what it is said, where they were talking to him, they appeared in glory and speaking of his departure which he was about to accomplish at Jerusalem. We are called to transfigure through our prayer life, through our self-denial, to attain that holiness within ourselves. And the Blessed Mother is always an example for each one of us to have a personal participation in the transfiguration as it has happened at Mount Tabor. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പ്രത്യേകമായ ഈ ഒരു ദിവസങ്ങളൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ദൈവമേ, അവിടുത്തെ പ്രകാശം എന്റെ ഉള്ളിൽ കത്തിജ്വലിക്കുവാനും മറ്റുള്ളവർക്കൊരു പ്രകാശമായി തീരുവാനും മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാനും എന്റെ ജീവിതം, എന്റെ കുടുംബത്തിലായാലോ, എന്റെ ജോലിസ്ഥലത്തായാലോ, എന്റെ ദേവാലയത്തിലായാലോ, മറ്റുള്ളവർക്ക് ഒരു പ്രകാശം പകർന്നു കൊടുക്കുന്ന ഒരു രൂപാന്തരം എന്റെ ജീവിതം, ഓരോ പ്രാർത്ഥനയും ഓരോ കുദാശയും ഓരോ വിശുദ്ധ ആരാധനയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ, ദൈവമേ എന്റെ ഉള്ളിലുള്ള പുതിയ സൃഷ്ടിയായിട്ട് നിന്നോടൊപ്പിക്കുവാനും ഓരോ ചെറിയ ചെറിയ നിസാരമായ ചിന്തകൾ പോലും വാക്കുകൾ പോലും എന്റെ ജീവിതത്തിൽ നിന്ന് മായ്ക്കുവാനും നല്ല ചിന്തകളും നല്ല കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ ക്രമപ്പെടുത്തുവാനും ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ നോയമ്പ് ദിവസങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരുവാനും മാതാവിനെ പോലെ ജീവിതം തന്നെ നമ്മുടെ ജീവിതം തന്നെ രൂപാന്തരപ്പെടുവാനും ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
കർത്താവിൽ അനുഗ്രഹീതരെ, ബഹുമാനപ്പെട്ട അനുഗ്രഹീതമായി തന്നെ ശക്തിക്കുക.
മാതാവിന്റെ ജൂനോയോ പെരുന്നാളുമായി ബന്ധപ്പെട്ട് അനുഗ്രഹീതമായ ചില ചിന്തകൾ പങ്കുവെക്കുന്നതോടൊപ്പം ഓഗസ്റ്റ് മാസം 6-ാം തീയതി ദ ഫീസ്റ്റ് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ മറുരൂപ പെരുന്നാൾ സഭയാകുമാനും വിശുദ്ധ ബലിയിലൂടെ അത് ഓർമ്മപ്പെടുത്തുകയും ബലിയോട് ചേർന്ന് നടത്തപ്പെട്ട ചെറിയ ഹ്രസ്വമായ സന്ദേശങ്ങളിൽ നമ്മുടെ ചേർക്കുവാനുള്ള നന്മകളൊക്കെ പകർന്നു നൽകുകയും ചെയ്തു. അച്ഛൻ രാജേഷത്തിന് ഓർമ്മപ്പെടുത്തിയതുപോലെ അച്ഛന്റെ സന്ദേശത്തിന്റെ പ്രത്യേകത മൃദുവായ വാക്കുകളാണ് എപ്പോഴും ബിജോയ് അച്ഛന്റെ വായിൽ നിന്ന് വരുന്നത്. കഠിനമായ വാക്കുകളൊന്നും വരാറില്ല. ഹിന്ദി ഭാഷയായാലും മലയാളം ഭാഷ ഉപയോഗിക്കുമ്പോഴും മൃദുവായ ഭാഷ കൈകാര്യം ചെയ്യുവാനുള്ളത് കഴിവ് അദ്ദേഹത്തിനുണ്ട്. ആ മൃദുവായ ഭാഷയിലൂടെ അദ്ദേഹം പ്രധാനമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തിയൊരു കാര്യം, വി ആർ കോൾഡ് ടു ട്രാൻസ്ഫിഗർ. ഈ മറുരൂപത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനികൾ. വളരെ ശരിയായൊരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും താല്പര്യം മറ്റുള്ളവരെ മാറ്റിവിടുവാനാണ്. സ്വയമായിട്ട് മാറ്റത്തിന് വിധേയപ്പെടുവാൻ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം കുറയുമ്പോൾ അദ്ദേഹം ഈ വാക്യത്തിലൂടെ, പ്രത്യേകിച്ച് 3 സുവിശേഷങ്ങളിൽ ഈ വേദഭാഗമുണ്ട്, സെയിന്റ് മാത്യു ചാപ്റ്റർ 17, സെയിന്റ് മാർക്ക് ചാപ്റ്റർ 9, സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 9, ഈ 3 വേദഭാഗത്തിലും കൃത്യമായിട്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവിടെ ചെന്ന് മറുരൂപം അല്ലെങ്കിൽ തേജസ്കരിക്കപ്പെട്ട ഒരു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ പ്രസംഗമധ്യേ പുറപ്പാട് പുസ്തകം 18 വരെ വായിച്ചാൽ സീനായ് മലയിലേക്ക് പ്രത്യേക ദൗത്യത്തിന് വേണ്ടി വിളിച്ച് ചേർക്കപ്പെട്ട മോശ അവിടെ ചെന്ന 6 ദിവസം മേഘം എന്ന് പറയുന്ന ഒരു ആവരണത്തിന്റെ കീഴിലായിരുന്നുവെന്നും 40 ദിവസം അവിടെ പാർക്കേണ്ടി വന്നു എന്നും വേദഭാഗം വെളിപ്പെടുത്തുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചം സംഭവിക്കുന്നത്. ഒരു മേഘത്തിന്റെ അടിയിൽ ഇരിക്കുമ്പോഴാണ് അനുഗ്രഹീതമായ തേജസ്കരണം ക്രിസ്തു ആദ്യം സ്വയം സ്വന്തം ജീവിതത്തിൽ പ്രാപിച്ചു കാണിക്കുന്നത്. യഹോവയായ ദൈവം മോശയോട് എങ്ങനെ ചെയ്തു അതിന്റെ ഒരു പുനരാവിഷ്കരണം പുതിയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ സന്നിധിയിൽ കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നിശ്ചയമായും ഒരു ട്രാൻസ്ഫിഗറേഷൻ അല്ലെങ്കിൽ മറുരൂപം അല്ലെങ്കിൽ തേജസ്കരണത്തിലേക്ക് വിളിച്ച് ചേർക്കപ്പെടുവാനായിട്ട് സാധ്യതയുള്ളൂ. ഈ കാലഘട്ടത്തിൽ ഈ വിഷയത്തെ ധാരാളമായി പഠിച്ച വ്യക്തികളുടെ പുസ്തകങ്ങളൊക്കെ നമുക്ക് വായിക്കാനായിട്ട് ലഭിക്കുന്നുണ്ട്. ഏറ്റവും ലളിതമായിട്ടൊരു ഉദാഹരണം, ലളിതമല്ല ഗൗരവമായ ഒരു ഉദാഹരണം ലളിതമായി പറഞ്ഞാൽ, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും അറിയാം ശോശപ്പ എന്ന് പറയുന്ന ഒരു ആവരണത്തിന് ഉപയോഗിക്കുന്ന ഒരു ഒരു പടം, ഒരു ചെറിയൊരു തുണി. അതിനകത്ത് ശ്രീപാട് അടയാളമുണ്ട്, പ്രാവിന്റെ അടയാളമുണ്ട്. ഈ ശോശപ്പയാണ് അപ്പവീഞ്ഞുകളെ മറച്ചു വെക്കുവാൻ അല്ലെങ്കിൽ ക്രമപ്പെടുത്തുവാൻ ആദ്യം ഉപയോഗിക്കുന്നത്. ധൂപാർപ്പണത്തിന് ശേഷം തൂയോപം അവസാനിക്കുന്നത് ഈ ഒരു മൂടുപടം ഉപയോഗിച്ചാണ്. ആ മൂടുപടം ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ ആഹ്വാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന സ്വീകരിച്ചു കഴിഞ്ഞിട്ടാണ് ഈ മൂടുപടം അവിടുന്ന് മാറ്റിവെക്കുന്നത്. അതിലൂടെ സഭ പഠിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവശാസ്ത്രം വിശുദ്ധ ബലിയിലേക്ക് പരിശുദ്ധാത്മാവിനെ ആവഹിക്കുവാൻ
ദൈവകൃപയെ ആവഹിക്കുവാൻ ഒരു മൂടുപടം. അത് പുറപ്പാട് പുസ്തകം 24 അധ്യായത്തിൽ വായിച്ചതുപോലെ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9 അധ്യായത്തിൽ വായിച്ചതുപോലെ, ആ മൂടുപടത്തിലൂടെയാണ് ദൈവം തമ്പുരാന്റെ അനുഗ്രഹം അതിലേക്ക് വന്ന് മറ നീക്കി കടന്നു വരുന്നതെന്നുള്ളൊരു ചിന്ത ഇതിലൂടെ നമുക്ക് വ്യക്തമാവുകയാണ്. അതുകൊണ്ട് ഹീനായ പർവ്വതമാകുന്ന ദേവാലയം, അല്ലെങ്കിൽ മറുരൂപമലയാകുന്ന ദേവാലയം, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കായി വേർതിരിക്കപ്പെടുന്ന സ്ഥലം, ഇതെല്ലാം ഒരു ഒരു ആധ്യാത്മികതയിൽ ഉയർന്ന ഒരു പ്രദേശമായിട്ട് കാണണം. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ പോലും ഏത് സ്ഥലത്ത് നിന്നാലും അവിടെ ഒരു ചെറിയ പായ ഇട്ട് അതിനെ വേർതിരിക്കും. എന്തെന്ന് വെച്ചാൽ ഇത് വേർതിരിക്കപ്പെട്ട സ്ഥലം. അത് നമ്മൾ പണ്ട് മുതലേ ശീലിച്ചു വന്നൊരു കാര്യമായിരുന്നെങ്കിൽ, ഈ കാലഘട്ടത്തിൽ ചിലപ്പോഴൊക്കെ കാർപ്പറ്റ് ഉണ്ടല്ലോ, പിന്നെ ചില പ്രത്യേകിച്ച് പായ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്, പ്രത്യേകം വേർതിരിക്കപ്പെട്ടൊരു സ്ഥലത്ത് നിന്ന് ദൈവത്തിന്റെ ആവരണത്തിന്റെ കീഴിലേക്ക് നിൽക്കുമ്പോൾ കർത്താവിന്റെ കൃപ കൊണ്ട് നമ്മളെ പൊതിയുമെങ്കിൽ അതിലൂടെ നമുക്ക് തേജസ്കരണം പ്രാപിക്കാൻ സാധിക്കും. ആ അനുഗ്രഹത്തെയാണ് പത്രോസും യാക്കോബും യോഹന്നാനും മുഖാമുഖം ജീവന്റെ അംശത്തോടുകൂടി അത് കാണുന്നതും അതിലൂടെ അവർക്കും അതിന്റെ ചൈതന്യം ലഭിക്കപ്പെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മരിച്ചവർ ഈ ലോകത്തു നിന്ന് കടന്നു പോയാലും ദൈവത്തോട് സംസർഗം ചെയ്യുവാൻ പറ്റുമെന്നും ആ സംസർഗം ചെയ്യുന്നത് ഈ താഴെ നിൽക്കുന്ന മാറി നിൽക്കുന്ന പത്രോസും യാക്കോബും യോഹന്നാനും കൃത്യമായി കേൾക്കുന്നുണ്ട്. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ ഇനി കടന്നു വരാൻ പോകുന്ന മരണത്തെ കുറിച്ച് സംഭാഷണം നടത്തി എന്നോട് വ്യക്തമായിട്ട് പറയുകയാണ്. ഇതെല്ലാം നമ്മളെ ആഹ്വാനം ചെയ്യുന്നൊരു കാര്യം, ദൈവകൃപ പ്രാപിക്കണമെങ്കിൽ മറ്റുള്ളവരെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ ഉപരിയായി സ്വയം ദൈവത്തിന്റെ ആവരണത്തിന്റെ കീഴിലേക്ക് നമ്മൾ ഒതുങ്ങിയിരിക്കുക. ആ ആവരണത്തിന്റെ കീഴിൽ ഇരിക്കുമ്പോൾ നമുക്കും അതിന്റെ അനുഗ്രഹം ലഭിക്കും, അതിനോട് ചേർന്ന് നിൽക്കുന്നവർക്കും അതിന്റെ അനുഗ്രഹം ലഭിക്കും. പണ്ടുകാലത്തെ എഴുതി വച്ചിട്ടുള്ള ഒരു കവിവാക്യമാണ്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അപ്പോൾ അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു വ്യക്തിയിലൂടെ മറ്റുള്ളവർക്ക് അനുഗ്രഹം ലഭിക്കണം. അപ്പൊ അത് പ്രാപിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി സ്വയം വിട്ടുകൊടുക്കുക. ഈ ചിന്ത പ്രിയപ്പെട്ട ബിജോയച്ചനിലൂടെ വാക്കിലൂടെ വ്യക്തമാക്കിയതിൽ നമുക്കൊക്കെ സന്തോഷിക്കാം. പ്രത്യേകിച്ച് സുനോയോ നോമ്പിന്റെ പകുതി സമയം നമ്മൾ പിന്നിട്ടു, 7 ദിവസമായി കഴിഞ്ഞു. 14 ദിവസം കഴിഞ്ഞ് 15 ആകുമ്പോൾ സുനോയോ പെരുന്നാളിന്റെ സമാപ്തിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ നോമ്പിലേക്കും ഉപവാസത്തിലേക്കും എല്ലാവർക്കും കടന്നു വന്ന് ഈ മേഘത്തിന്റെ ആവരണത്തിന്റെ കീഴിലിരുന്ന് ദൈവകൃപ പ്രാപിപ്പാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇതിൽ ശ്രവിച്ചവരെയും അവരുടെ ഭവനങ്ങളെയും നമ്മൾ പാർക്കുന്ന ദേശങ്ങളെയും നമ്മൾ ഉൾപ്പെടുന്ന ദേവാലയങ്ങളെയും ദൈവകൃപയാകുന്ന മേഘം കൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർത്തീകരിക്കട്ടെ.
തുടർന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. ഇപ്പോഴ് സുപരിചിതമായ അനുതാപത്തിന്റെ ഒരു ഗീതം അവിടുന്ന് പാടും, മാമനത്തിന്റെ നേതൃത്വത്തിൽ അവിടെ പാടും. അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥനകളുടെ പേരുകൾ വായിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതാണ്. മാമനത്തിന് പാട്ടെടുത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ സുപരിചിതമായ അൻപുടയവനെ എന്നുള്ള ഗീതം എന്നാവെ ഗീനടി പാടി നമുക്ക്
അൻപുടയോനെ Amen.
സുജയെ ദൈവസന്നിധിയിലോർത്ത് പ്രാർത്ഥിക്കാം, അതുപോലെ റെനിയെ ദൈവസന്നിധിയിലോർത്ത് പ്രാർത്ഥിക്കാം, ജയനമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കാം, സോജി, നെയ്തൻ ജൂണിനെ ഓർക്കാം, റൈച്ചൽ, മറിയ, ജസൽ ഏലിയ, ജോയി പോൾ, രാജമ്മ, മറിയാമ്മ, ഏലിയാമ്മ, രാജൻ, ഒരു മാത്യു സാറിനെ ഓർക്കാം, തോമസ് വർഗീസ്, മേരിക്കുട്ടി വർഗീസ്, എം ഐ എബ്രഹാം, റോറൻ റോയി മാത്യു കോർക്കോപ്പ, കുര്യൻ ഉമ്മൻ ആൻഡ് സാറാമ കുര്യൻ, സോഫിയ, സാലി, ദിനോ, ശാലിനി ജോർജ്, അച്ചാമ്മ മാത്യു, സിൻസി, ജോസമ്മ വർഗീസ്, ജോസ് സക്കറായ, സിൻസി, സ്റ്റീവൻ, നഥാനിയൽ, ഓമന ചാണ്ടി, ആലീസ് ജോസഫ്, മറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേരുകൾ, മാമനച്ചാറുടെങ്കിലും പേരുകളുണ്ടോ?
ഇല്ല.
ഓക്കെ, നമുക്ക് ഈ സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥന നടത്താം. ബാറക്കുമോർ, ഞങ്ങളെ അനന്തമിഷം സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടി ഞങ്ങൾക്ക് ഒരുമിച്ച് സംഗമിക്കുവാൻ ഇടയാക്കി തീർത്തതിന്റെ കൃപയെ ആശ്വസിക്കുന്നു. ദൈവമേ, ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവാശ്രയ ബോധത്തോടുകൂടി ഇരിപ്പാനും ഞങ്ങളുടെ ബാഹ്യ നയനങ്ങളാണ് ചാന്തിരി കണ്ണുകളെ തുറക്കുമ്പോൾ അങ്ങയുടെ ശോഭയുള്ള മുഖം തിറപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ അഭിഷിക്തൻകൂടി ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കേട്ടത് അവന് മലയിലിരിക്കുന്ന അവസരത്തിൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ മുഖഭാവം മാറി, അവന്റെ വസ്ത്രം വെള്ളയായിട്ട്. ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ യാചിക്കുമ്പോൾ ഞങ്ങൾ ഇതുവരെ ആയിരുന്ന മുഖഭാവമൊക്കെ മാറി, ഞങ്ങളുടെ മുഖമൂടിയൊക്കെ മാറ്റി തെളിമയുള്ള, ചൈതന്യമുള്ള, വെളിച്ചമുള്ള ദർശനം ലഭിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സംഗതിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ അവിടുന്ന് വസിക്കണമേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ അവിടുന്ന് പാർക്കണമേ. ഞങ്ങൾ നാമമാത്രമായി ക്രിസ്ത്യാനികളായി മാറാതെ ഹൃദയത്തിന്റെ ഉള്ളിൽ അങ്ങനെ രുചിച്ചറിഞ്ഞ് മറ്റുള്ളവർക്ക് സാക്ഷിയായി ജീവിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ പ്രതിബന്ധങ്ങളും പ്രതികൂലതകളും അനവധി ഞങ്ങളെ കീഴ്പ്പെടുത്താൻ ഒരുങ്ങുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് തുണയാകണമേ. ദൈവമേ, ഈ നിമിഷം വരെയും ഞങ്ങൾ നടന്നത് അങ്ങയുടെ കരുണയാലാകും. പലപ്പോഴും അങ്ങ് ഒരുക്കിത്തരുന്ന നന്മകളെ അനവധിയായി അനുഭവിച്ച് ഞങ്ങൾ വിസ്മരിച്ചു പോയിട്ടുള്ളവരാണ്. ജീവിതത്തിൽ ലഭിച്ച നന്മകളൊന്നും അങ്ങ് കരുണയോടെ നമ്മുടെ ദാനമാണെന്ന് പലപ്പോഴും ഞങ്ങളുടെ യുക്തികൊണ്ടും ബുദ്ധികൊണ്ടും പലപ്പോഴും വിസ്മരിച്ചു പോയിട്ടുണ്ട്. ദൈവം, ഞങ്ങൾക്ക് നല്ല തിരിച്ചറിവ് നൽകണമേ. ഞങ്ങൾ ലഭിച്ചതെല്ലാം അങ്ങയുടെ കരുണയാണെന്നും ലഭിക്കാൻ പോകുന്നതും അങ്ങ് ഒരുക്കി തരുന്ന ദാനങ്ങളാണെന്നുള്ള തിരിച്ചറിവ് അത് അങ്ങയിലുള്ള സമർപ്പണ ജീവിതത്തിലേക്കും ആരാധനാ ജീവിതത്തിലേക്കും നയിപ്പാൻ അവർ ഞങ്ങളെ സഹായിക്കണമേ. ഒരുപാട് രോഗികളെ അങ്ങയുടെ ഉപാധി ഞങ്ങൾ സമർപ്പിച്ചു. ദൈവം, ഞങ്ങൾ അവരുടെ പേര് പറഞ്ഞില്ലെങ്കിലും ഇല്ലെങ്കിലും അവിടുന്ന് അവരെ സ്നേഹിക്കുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവം, അവരോട് അങ്ങയുടെ സാന്നിധ്യം കൂടെ ഉണ്ടാകണമേ. അങ്ങയുടെ സ്പർശനവും അങ്ങയുടെ സ്വാന്തനവും ഒക്കെ അവർക്ക് പ്രദാനം ചെയ്യണമേ.
പ്രത്യേകിച്ച് ഒരു ഭയമുളവാക്കുന്ന രോഗങ്ങളും വേദന ഉളവാക്കുന്ന രോഗങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അവിടുന്ന് കൂടെ ഇരുന്നവരെ ബലപ്പെടുത്തണമേ. വേദനയുടെ തീവ്രത അറിയാതെ അവിടുത്തെ കരം അവരെ താങ്ങി എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് നൊമ്പരങ്ങളുടെ മധ്യത്തിലും ഹൃദയം തുറന്ന് വിളിക്കുമ്പോൾ ഉത്തരമറുന്ന ഒരു അപ്പൻ എനിക്ക് കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം, ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ധൈര്യത്തോടെ അതിജീവിപ്പാൻ അവരെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉപയോഗിക്കുന്ന ഔഷധങ്ങളിലും ശുശ്രൂഷിക്കുന്ന വൈദ്യന്മാരിലും വൈദ്യന്മാരിൽ കൂടിയൊക്കെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവർത്തിക്കണമേ. കുറ്റവരും ഏർപ്പെട്ട് ദുഃഖം അനുഭവിച്ച് നിരാശയോടെ കഴിയുന്ന കുടുംബങ്ങളൊക്കെ രൂപ സമർപ്പിക്കുന്നു. അവരുടെ ഹൃദയങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി അവരുടെ നിരാശയൊക്കെ മാറ്റി അങ്ങയുടെ സാന്നിധ്യം അവർക്ക് സന്തോഷവും ആനന്ദവും പകരണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കുന്നു. യുവാക്കന്മാരെ, യുവതികളെയും, വഴിതെറ്റിപ്പോയ മക്കളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ കരങ്ങൾ സമർപ്പിക്കുന്നു. പരസ്പരം സ്നേഹിക്കുവാനും ഉൾക്കൊള്ളുവാനും ക്ഷമിക്കാനുള്ള മനസ്സവർക്ക് നൽകണമേ. വാർദ്ധിക്കപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. വിവാഹത്തിന് വേണ്ടി ഒരുക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം കഴിഞ്ഞിട്ട് പങ്കാളി ലഭിക്കാതെ പ്രയാസപ്പെടുന്നവർക്ക് നല്ല കുടുംബജീവിതം നയിക്കാനുള്ള കൃപകളെ ചുരുക്കി കൊടുക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികൾക്ക് നിന്നെ മഹത്വപ്പെടുത്തുവാൻ കോണം നല്ല ചൈതന്യമുള്ള കുഞ്ഞുങ്ങളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യം അനുഭവിക്കുന്നവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും വാഴ്ത്തണമേ. ജോലി ചെയ്യുന്നവർക്ക് സ്ഥിരതയും ചെയ്യാനുള്ള ആരോഗ്യവും ലഭിക്കണമേ. ലഭിക്കുന്ന പ്രതികൂലമൊക്കെ നന്മയോട് ഉപയോഗപ്പെടുത്താനുള്ള വിവേകം കൊടുക്കണമേ. സഭയെ ഓർക്കുന്നു. പരിശുദ്ധ ഭാവ തിരുമേനി ഓർക്കുന്നു. എല്ലാം എത്ര പുലിത്തമാരെയും ഈ ഭദ്രാസനത്തെ നയിക്കുന്ന തിരുമേനിയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. സഭയുടെ ലാസ്തിക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ ദേശത്തെ മാതൃദേശത്തെയും ഭരണകർത്താക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവഭയമുള്ള ദൈവാശ്രമമുള്ള ഭരണകർത്താക്കളെയൊക്കെ അവിടെ നിലനിൽപ്പിക്കണമേ. തിരുവചന ധ്യാനിച്ച് അവിടുത്തെ അഭിഷിക്തനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. അദ്ദേഹത്തെ കൊടുത്തിരിക്കുന്ന ആഴമായ അറിവും ദൈവിക സ്പർശനവും അത് കൂടുതലായി ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. ഈ പ്രാർത്ഥന കൂട്ടമായി വാഴ്ത്തണമേ. സംബന്ധിക്കുന്നവരെ സംബന്ധിക്കാതെ പോലൊക്കെ അവിടുന്ന് വാഴ്ത്തണമേ. ഇതിൽ സംബന്ധിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ എന്തോ ലഭിച്ചെന്നുള്ള ഒരു തിരിച്ചറിവ് അത് ലഭ്യമാകേണ്ടക്കവണ്ണം ദൈവം ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് തങ്ങളുടെ സാന്നിധ്യവും അനുഗ്രഹങ്ങളും കൃപകളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. ഞങ്ങൾ ഒരുപാട് കുറ്റമുള്ളവരാണ്. ഞങ്ങളുടെ നോട്ടത്തിലും ചിന്തയിലും പ്രവർത്തനങ്ങളും ഒക്കെ പരിമിതികളുണ്ട്. എങ്കിലും അനുതാപത്തോട് അങ്ങനെ സമീപിക്കുന്നവരെ തള്ളിക്കളയാത്ത ഒരു പിതാവാകുന്നുവല്ലോ അങ്ങ്. ഞങ്ങളുടെ ബലഹീനതകളെ പരിഹരിച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പ്രത്യേകിച്ച് ദൈവമാതാവിന്റെ മധുരങ്ങൾ അഭയം പ്രാപിച്ചു കൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുന്ന ദിവസങ്ങളിലൊക്കെ കൂടുതൽ അമ്മ പഠിപ്പിച്ച നന്മകളെ ലഭ്യമാക്കുവാൻ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. സകല പരേതർക്ക് സ്വർഗ്ഗ ഊർജമില്ല ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാലും സ്തുതിച്ചു പോകുവാനായിട്ട് തന്നെ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് പ്രാർത്ഥന കൂട്ടത്തോട് ഇതിൽ സംബന്ധിച്ചവരോടി നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ ആവശ്യങ്ങളോടുകൂടിയും ഇപ്പോൾ എപ്പോൾ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകും.
മന്യമാറുന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ നല്ല അനുഗ്രഹീതമായ ഒരു ധ്യാനം നിർവഹിക്കാൻ പ്രിയപ്പെട്ട ബിജോയേശൻ വളരെ സൗമ്യമായ ഭാഷയിൽ ശാന്തമായി നമ്മുടെ ഹൃദയങ്ങളെ കൂടുതൽ ഒരു ആരാധനയുടെ അല്ലെങ്കിൽ ഒരു ഒരു മെഡിറ്റേഷന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുവന്നക്കോണം അച്ഛന്റെ ധ്യാനം ഇടയാക്കിയ തീർന്നുള്ള സംശയമൊന്നുമില്ല. ഒരിക്കൽ കൂടി അച്ഛനോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മാമനച്ഛൻ, അതുപോലെ തന്നെ വി സി വർഗീസ് അച്ഛൻ, എൽഡോ അച്ഛൻ, പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമായിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ വീട്ടിൽ സമർപ്പിക്കുകയും സ്നേഹവും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച് ജോളിയാൻ്റി, അതുപോലെ തന്നെ ഇതിന്റെ അസിസ്റ്റന്റ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, അല്പമായി അധികമായും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും കൂടാര പെരുന്നാളിന്റെ അനുഗ്രഹങ്ങളും ആശംസകളും ഈ സമരം അറിയിക്കുന്നു. ദൈവം നമ്മുടെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി.